ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അലക്സാണ്ട്രിയയിലെ മഹത്തായ ഗ്രന്ഥശാല കത്തി നശിച്ചപ്പോൾ അമൂല്യമായ പല കൃതികളും വെന്തുവെണ്ണീറായിരുന്നു. ഒട്ടുമിക്ക പുസ്തകങ്ങളും പാതി കത്തിയ നിലയിലുള്ളതായിരുന്നു. നശിക്കാത്ത ഒരു കൃതിയെക്കുറിച്ച് ഒരു കഥ പ്രചരിച്ചിരുന്നു. അധികം വായനയില്ലാത്ത ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിൽ ആ പുസ്തകം ചെന്നുപെട്ടു. അയാളത് വായിച്ചു. അതിലൊരിടത്ത് എഴുതിയിരുന്ന സീക്രട്ട് ഓഫ് ടച്ച് സ്റ്റോൺ അയാളുടെ ശ്രദ്ധയാകർഷിച്ചു. ചാണക്കല്ലെന്നോ ഉരകല്ലെന്നോ പറയാവുന്ന കല്ലിന്റെ രഹസ്യത്തെക്കുറിച്ചായിരുന്നു അത്. ഏതു സാധാരണ ലോഹത്തെയും തങ്കമാക്കി മാറ്റാൻ കഴിവുള്ള ഉരകല്ലിനെക്കുറിച്ച് അയാൾ വിശദമായി വായിച്ചു പഠിച്ചു. കരിങ്കടലിന്റെ തീരത്ത് ആയിരക്കണക്കിന് ചരൽക്കല്ലുകളുടെ കൂട്ടത്തിലാണ് ഈ വിശേഷപ്പെട്ട ഉരകല്ലുള്ളത് എന്നതായിരുന്നു ആ ഗ്രന്ഥത്തിൽ. അത് തിരിച്ചറിയുന്നതിനുള്ള രഹസ്യവും ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിരുന്നു. കാഴ്ചയിൽ മറ്റു കല്ലുകളെപ്പോലെ തോന്നിക്കുമെങ്കിലും സ്പർശനാനുഭവം വ്യത്യസ്തമാണ് എന്നതാണ് അതിന്റെ രഹസ്യം. കടലിന്റെ തീരത്ത് കിടക്കുന്ന കല്ലുകൾ സ്വാഭാവികമായി തണുത്തിരിക്കുമെങ്കിലും ഈ ഉരക്കല്ലിന് ഇളം ചൂടുണ്ടാവും. ഏത് ലോഹവും സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള കല്ലു തേടി ആ മനുഷ്യൻ യാത്ര പുറപ്പെട്ടു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അത്യാവശ്യ സാമാനങ്ങളൊക്കെ വാങ്ങി കരിങ്കടലിന്റെ തീരത്ത് ക്യാമ്പ് ചെയ്ത് ഉരകല്ല് തേടാൻ ആരംഭിച്ചു. ഓരോ കല്ലും പരിശോധിച്ച് ഇളം ചൂടുള്ളത് കണ്ടെത്താനുള്ള ശ്രമം ദിവസങ്ങൾ കടന്നു, ആഴ്ചകൾ കടന്നു, മാസങ്ങളും. ദിവസവും ഓരോ കല്ലെടുക്കും, ഇളം ചൂടുള്ളതല്ല എന്ന് കണ്ടാൽ നേരെ കടലിലേക്ക് വലിച്ചെറിയും. ഇതായിരുന്നു രീതി. പകൽ മുഴുവൻ കല്ല് പരിശോധന, രാത്രിയിൽ വിശ്രമം, ഇതിങ്ങനെ മാസങ്ങളും വർഷങ്ങളും നീണ്ടു. എന്നും ഒരേ പ്രവൃത്തി: എഴുന്നേൽക്കുന്നു, കല്ലുകൾ പെറുക്കുന്നു, പരിശോധിക്കുന്നു, കടലിലേക്കെറിയുന്നു. രാത്രി ഉറങ്ങുന്നു, പകൽ ഉണരുന്നു, കല്ലുകൾ പരിശോധിക്കുന്നു, കടലിലേക്കെറിയുന്നു. ആ മനുഷ്യന്റെ വർഷങ്ങൾ നീണ്ട ദിനചര്യ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൽക്കാലം കഥ മുറിക്കാം. കഥാന്ത്യം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കേരളപ്പിറവി നമുക്ക് ഒരു പുതിയ ചരിത്ര പിറവി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കൗതുകത്തോടെ പറയാനുള്ള ഒരു കഥ എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്നര വർഷത്തെ അടച്ചുപൂട്ടലിനൊടുവിൽ നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ വീണ്ടും കാണാനും പ്രിയ ബെഞ്ചിൽ ഇരിക്കാനും കൂട്ടം ചേർന്ന് നടക്കാനും മിക്ക കുട്ടികളും പലരും ഈ നാളുകളിൽ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. സ്കൂൾ തുറക്കുന്നതോടെ അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കുമെങ്കിലും പഴയകാല സ്കൂൾ ജീവിതം തിരികെ കിട്ടാൻ ഇനിയും കുറേയധികം സഞ്ചരിക്കാനുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണിത്. മാസ്കിന്റെ വീർപ്പുമുട്ടലിൽ നിന്നും കോവിഡ് ഭീതിയിൽ നിന്നും നമ്മൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതിനാൽ തന്നെ കർശന നിയന്ത്രണങ്ങളോടെയാണ് സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ യാത്രയും ക്ലാസ് മുറികളിലിരുന്നുള്ള പഠനവും. 42 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ രണ്ട് ഘട്ടമായി സ്കൂളുകളിലേക്കെത്തും. ഇതിൽ 6 ലക്ഷത്തോളം പേർ നവാഗതരാണ്. ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാം ക്ലാസ്സിന് പുറമെ രണ്ടാം ക്ലാസ്സുകാരും ആദ്യമായാണ് സ്കൂളിലെത്തുന്നത്. ദീർഘകാലമായുള്ള ഓൺലൈൻ പഠനത്തിന് ശേഷം സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ എന്താണ് കാത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോവിഡ് കാലത്ത് നഷ്ടമായ സൗഭാഗ്യങ്ങളിലൊന്നാണ് സ്കൂൾ ജീവിതം. അത് തിരികെ കിട്ടുന്ന ആശ്വാസത്തിനിടയിലും കുട്ടികളുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും മാനസികമായുള്ള ശക്തിയുമൊക്കെ തിരികെ കിട്ടേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. തുടക്കത്തിൽ പറഞ്ഞ കഥയുടെ അവസാനം എന്താണ് എന്ന് നോക്കാം. ഒരു ദിവസം പതിവ് പോലെ അയാൾ ഉണർന്നു, കല്ലുകൾ പെറുക്കി, ഉള്ളം കയ്യിലെടുത്തു, കടലിലേക്കെറിഞ്ഞു. ആ വിശേഷപ്പെട്ട ഉരകല്ലും അയാളുടെ കയ്യിൽ അന്നു പെട്ടു. അതിന്റെ ഇളം ചൂട് അനുഭവപ്പെട്ടിട്ടും പതിവ് ശീലത്തിന്റെ തുടർച്ചയെന്നോണം അതും അയാൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ശീലങ്ങളിൽ നിന്ന് വഴിമാറി നടക്കുക അത്ര എളുപ്പമല്ല എന്നതാണ് കഥ പറയുന്നത്. അത് ശീലത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ മുൻവിധികളും ഏതാണ്ട് ഇതുപോലെയാണ്. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുന്നത്. ഒന്നര വർഷം ഒരു ചെറിയ കാലയളവല്ല. ഇതിനിടയിൽ ഇതുവരെയില്ലാത്ത പല പുതിയ ശീലങ്ങളും നമ്മുടെ കുട്ടികൾ പഠിച്ചുവച്ചിട്ടുണ്ട്. അധ്യാപകരെ സംബന്ധിച്ചും പുതിയ ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നര കൊല്ലത്തെ അടച്ചിടലും ന്യൂ നോർമൽ പഠനരീതികളും മടുപ്പുളവാക്കിയിട്ടുണ്ടാവും. മാനസികമായ പിരിമുറുക്കവും സൃഷ്ടിച്ചിട്ടുണ്ടാവും. കുട്ടികളെ സംബന്ധിച്ച് മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഡിവൈസും ഇല്ലാതെ ക്ലാസ് മുറികളിൽ അധ്യാപകർ പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കുക എന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നിയേക്കാം. നടപ്പ് ശീലങ്ങളിൽ നിന്ന് അവരെ പതിയെ മാറ്റിയെടുക്കാനേ സാധിക്കൂ എന്ന് അധ്യാപകർ തിരിച്ചറിയണം. ഓരോ കുട്ടിയും നാളത്തെ ഭാവിയെ രൂപപ്പെടുത്തേണ്ടവരാണ്. ആരും നിസ്സാരരല്ല. തനതു മേഖലകളിൽ തക്ക സമയത്ത് കഴിവ് തെളിയിക്കാൻ ശേഷിയുള്ളവരായി അവരെ വളർത്തിയെടുക്കണം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ ഓരോ ക്ലാസ് മുറിയിലെ അനുഭവങ്ങളും ആസ്വാദ്യകരം ആകണമെന്നില്ല. ചിലത് സന്തോഷം തരുമ്പോൾ ചിലതിൽ നിന്ന് സന്തോഷം കണ്ടെത്തണം. അതാണ് പ്രധാനം. കുട്ടികൾക്കും അധ്യാപകർക്കും അതിന് കഴിയട്ടെ.